ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ഹൃദയക്ഷതത്തേക്കാൾ വലിയ ക്ഷതമോ ഭാര്യയുടെ കുടിലതയേക്കാൾ വലിയ കുടിലതയോ ഇല്ല. വെറുക്കുന്നവന്റെ ആക്രമണത്തെക്കാളും ശത്രുക്കളുടെ പ്രതികാരത്തെക്കാളും വലുതായി ഒന്നുമില്ല. സർപ്പത്തിൻ്റെതിനേക്കാൾ മാരകമായി വിഷമില്ല. ശത്രുവിൻ്റെതിനേക്കാൾ തീഷ്ണതയേറിയ ക്രോധവുമില്ല. ദുഷ്ടയായ ഭാര്യയോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ അഭികാമ്യം സിംഹത്തിൻ്റെയോ വ്യാളിയുടെയോ കൂടെ വസിക്കുന്നതാണ്. ഭാര്യയുടെ ദുഷ്ടത അവരുടെ രൂപം കെടുത്തുന്നു. അവരുടെ മുഖം കരടിയുടേതുപോലെ ഇരുളുന്നു. അവരുടെ ഭർത്താവ് അയൽക്കാരോടുകൂടെ ഭക്ഷണം കഴിക്കുന്നു. വേദനാപൂർണമായ നെടുവേർപ്പ് അടക്കാൻ അവന് കഴിയുന്നില്ല. ഭാര്യയുടെ അകൃത്യങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റെന്തും നിസ്സാരമാണ്. ഭാവിയുടെ വിധി അവളുടെ മേൽ പതിക്കട്ടെ. വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോടുകൂടെ ജീവിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കുടുങ്ങിപ്പോകരുത്. ധനത്തിനു വേണ്ടി അവളെ മോഹിക്കരുത്. ഭാര്യയുടെ ധനത്തിൽ ആശ്രയിച്ചു കഴിയുന്ന ഭർത്താവിന് കോപവും നിന്ദയും അപകീർത്തിയും ഫലം. ദുഷ്ടയായ ഭാര്യയാണ് ഇടിഞ്ഞ മനസ്സിനും മ്ലാന മുഖത്തിനും വൃണത ഹൃദയത്തിനും കാരണം. ഭർത്താവിനെ പ്രീതിപ്പെടുത്താത്ത ഭാര്യ ഭർത്താവിന്റെ കൈകൾക്ക് തളർച്ചയും കാലുകൾക്ക് ദൗർബല്യവും വരുത്തുന്നു. ഒരു സ്ത്രീയാണ് പാപം തുടങ്ങി വെച്ചത്. അവൾ നിമിത്തം നാം എല്ലാവരും മരിക്കുന്നു. വെള്ളം ചോർന്നു പോകാൻ അനുവദിക്കരുത്. ദുഷ്ടയായ സ്ത്രീയെ ഏറെ പറയാൻ അനുവദിക്കരുത്. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ. അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു. അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. മൂന്ന് കാര്യങ്ങൾ എനിക്ക് ഭയമാണ്, നാലാമതൊന്ന് എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജസാക്ഷ്യം, ഇവ മരണത്തേക്കാൾ ഭയാനകമാണ്. മറ്റുള്ളവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനമുളവാക്കുന്നു. അവളവുമതി മറച്ചു വയ്ക്കുകയില്ല. സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാട്ടിക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്തനായ പതിയൻ കിട്ടുന്നിടത്തു നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധർക്കും സ്തുതി. അതുപോലെ മേഘം തന്നെയാമീൻ. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ഭഗവാനായ ദൈവനമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങൾ സ്തുതി. ദൈവത്തിന്റെ വിദ്യനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആവശ്യത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തിവരുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ഇത്രയും അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം ദൈവം പുരാൻ നമ്മെ ഓരോ ആഴ്ചയും ഇടയാക്കുന്ന ദൈവത്തെ ആദ്യം തന്നെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇതിന് സജീവമായി നേതൃത്വം നൽകുന്ന പ്രണവമസ്ത്രപുരത്തിന്റെ മനസ്സ് അദ്ദേഹം നാട്ടിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണെങ്കിലും എല്ലാവിധമായ സ്വാഗതവും ഈ സമയത്ത് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ നേതൃത്വം കൊടുക്കുകയും പ്രത്യേകിച്ച് പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം അറിയിക്കുകയും ചെയ്യുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് തിരുവചന ശുശ്രൂഷ നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഇന്ന് ഒരുക്കപ്പെടുന്നത് ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസത്തിനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇത് സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളും അതുപോലെ എല്ലാ വൈദികർ സന്തോഷത്തിന് എല്ലാ വൈദികരിൽ എല്ലാ വിശ്വാസികളെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ ഒരു ഗാനം സമർപ്പിക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട തമ്പാൻ വർഗീസ് കൗമ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. പാഠപുസ്തകത്തിലെ 93-ാമത്തെ ഗീതം വളരെ സുപരിചിതമായ ഒരു ഗീതമാണ്. സ്ത്രീയേശു നാമം, അതിശയനാമം, ഏഴേനിക്കിംബനാമം. പാപപരിഹാരാർത്ഥം ഭാവികളെ തേടി ഈ ലോകത്തിൽ വന്ന് സമസ്ത മാനവജാതിയും തന്റെ കാൽവറി ക്രൂസിൽ ഒഴുക്കിയ നിണത്തിൽ കൂടി സ്വീകരിച്ച് ശ്രേഷ്ഠമായ പ്രതീക്ഷയ്ക്ക് വഴിയൊരുക്കി നമ്മുടെ കർത്താവിനെ സ്തുതിക്കുന്ന ഭക്തിയുള്ള നാമമാണ്. സമസ്ത നാമങ്ങളിലും ആ ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എല്ലാത്തിനേക്കാളിലും ആ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കത്തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ അവരുടെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു ഗീതമാണ് നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു.
ശ്രീയേശു നാമം, ആദിശയ നാമം, ഏഴയേനിക്കുംബനാമം. ശ്രീയേശു നാമം, ആദിശയ നാമം, ഏഴയേനിക്കുംബനാമം. പാപപരിഹാരാർത്ഥം പാപകരെ തേടി പാരിണത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമം പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടി തന്ന പാവനാമം പുണ്യനാമം. ശ്രീയേശു നാമം, അതിശയ നാമം, ഏലയെനിക്കുംബനാമം. എന്നില്ല പാപം നിന്നിൽ നിന്നു നീക്ക എന്നീ തനിഞ്ഞ നാമം. അന്യനെന്ന മേലെഴത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശു നാമം, അതിശയ നാമം, ഏഴയേനിക്കുംബനാമം. എല്ലാ നാമത്തിലും മേലായ നാമം, അത്തർജനം വാസം നാമം. എല്ലാ മൂടങ്കാലും നാരങ്ങീടും തീരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മൂടങ്കാലും മടങ്ങീരും തീരുകൊമ്പിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശു നാമം, അതിശയ നാമം, ഏഴയേനിക്കുംബനാമം. ഭൂതബാധിതർക്കും നാരായണികാർക്കും മോചനം കൊടുക്കും നാമം. ർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമല്ല വിരുദ്ധർ നൽകും നാമം. കുരുടർക്കും മൂടന്തർക്കും കുഷ്ഠരോഗികൾക്കുമല്ല വിരുദ്ധരും നൽകും നാമം. ശ്രീയേശു നാമം, അതിശയ നാമം, ഏഴയേനിക്കുംബനാമം. നീതിയോടെ രാജ്യഭാരമേ സർഗുരുവിൽ വേദം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ ശുദ്ധരുമായി ദാവീദിൻ സിംഹാസനത്തിൽ വാഴും നാമം. ശ്രീസു നാമം ആദിശയ നാമം ഏഴൈനിക്കിംബനാമം ശ്രീസു നാമം ആദിശയ നാമം ഏഴൈനിക്കിംബനാമം
ബഹുമാനപ്പെട്ട സോമപ്രാർത്ഥന നടത്താൻ ബഹുമാനപ്പെട്ട സംവാദത്തിനെ
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതി.
അതുകൊണ്ടേക്കും തന്നെ ആമീൻ.
ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നടന്നിരിക്കുന്ന ബലവാന്റെ നമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളെ സ്തുതി.
ർത്താവന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
മോനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
മോനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ തുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈകൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
പാപികളായ നടിയാനോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാലക്ഷമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ
തിരുനാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിഷയത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമേ. ഞങ്ങളുടെ താരോടുന്നതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് നിൽക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പിന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചോളണമേ. ഞങ്ങളുടെ ശക്തി പാപ്പും നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ.
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
ഉണർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ ഭർത്താവായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സുതോളന് കറിയാമേ തമ്പുരാന്റെ അമ്മേ ആദികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ മമ സമയത്തിലും ദൈവം നമ്മളോട് അപേക്ഷിച്ചോളണമേ. ആമീൻ. വാറയ്ക്കുമോ ദൈവമേ നീനോട് ചെയ്തിട്ടുള്ള പല കൃപകൾക്കും വേണ്ടി ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയപ്പെട്ടിയും എനിക്ക് തരണമേ എന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വനിഷ്ഠവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷപ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ണനിൽ നിവർത്തിക്കപ്പെടുവാറാകണമേ. കർത്താവായ യേശുമസീഹ, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാകുന്നു നേരിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോട് മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും എന്നോട് നീ മോചിക്കണമേ. നീ കരുണ്യവാനാകുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നു. ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചൊലി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചൊലിക്ക് മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നുവെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകെ ദൈവമേഖലയുടെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ അന്വേഷത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ അനുഗ്രഹങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശുമസീഹ, എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ നീ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നികരാതിയും പുഴു ചാകാതെയിരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ രക്ഷം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ചുങ്കക്കാരെയും വീഴ്ച സ്ത്രീകളെയും സ്വല്പം നേരം കൊണ്ട് നീതി നിഷ്ഠരാക്കി തീർന്ന നിനക്ക് ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളുമായുള്ള പാപങ്ങളെ സ്വല്പം നേരം കൊണ്ട് മോചിപ്പിക്കാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും എന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനകളെ പ്രതി അയോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരണയാൽ മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമസീഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധവും സഹായിക്കും. ഇപ്പോഴുള്ള എപ്പോഴും നീക്കും സ്തുതിയും വന്ദനം യോഗ്യമാകുന്നു. ദൈവത്തിനൊരു മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, ഒരു ബുധനാഴ്ചയോടെ നമുക്ക് വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും പുനർമ ശുദ്ധീകരണം ചെയ്യുന്ന കാരണങ്ങളെ അവർ നന്ദിയോടെ കുതിപ്പാനും നമുക്ക് കടയാക്കി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കർത്താവിന്റെ ദൈവമാലാപരിച്ചറിയാവുന്ന മധ്യസ്ഥൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസമാണ്. 15-ാം തീയതിയോടുകൂടി നമ്മുടെ നോമ്പ് 15 നോമ്പ് അവസാനിക്കുന്നതാണുള്ള കാര്യം നമുക്കറിയാം. ഈ ദിനങ്ങളിൽ നോമ്പ് നോറ്റ നോക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരുക്കി തന്ന അനുഗ്രഹത്തിനും ഭാഗ്യത്തിനും നമുക്ക് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവമാതാവിന്റെ മധ്യസ്ഥയില് ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിച്ച ഈ അല്ലെ അർപ്പിക്കുന്ന ഈ സാക്ഷിയായ നോമ്പ് ദൈവസന്നിധിയിൽ ഏറ്റവും ഫലമുള്ളവാക്കി തീർക്കത്തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാതാവ് തന്റെ ജീവിതത്തിൽ കൂടെ കാണിച്ച വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും അതിലുപരിയായി സമസ്ത മാനവജാതിക്കും അണയാത്ത ദീപ്തമായി നൽകുന്ന ആ ശ്രേഷ്ഠഭാവം ജീവിക്കുന്ന സാഹചര്യത്തിലും അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മുടെ ഭവനത്തിലും നമ്മുടെ സമൂഹത്തിലും ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രകാശത്തിന്റെ പ്രചോദനമായി ജീവിക്കത്തക്കവണ്ണം ദൈവത്തെ ഇടയാക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദിവസം തിരുവചന ശുശ്രൂഷ നിർവഹിക്കത്തക്കവണ്ണം നമുക്ക് ലഭിക്കുന്നത് ഗുരുവാനായ തമ്പാൻ മഹീശ്വരന്റെ സാന്നിധ്യമാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലെന്ന് നമുക്കറിയാം. അദ്ദേഹം ഡാലസ് സെന്റ് ജോർജ് പള്ളിയുടെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. എപ്പോഴും നിശബ്ദമായ ഒരു സാന്നിധ്യം അച്ഛന്റെ ഉണ്ട് എല്ലാ ആഴ്ചയിലും. കാരണം എല്ലാ ആഴ്ചയിലും അച്ഛനെ ശുശ്രൂഷയിലെ സംബന്ധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവസരത്തിലൊക്കെയും അച്ഛനെ വളരെ സീരിയസ് ആയിട്ട് എല്ലാ രോഗികളും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് വളരെ ബോധ്യമുള്ളൊരു കാര്യമാണ്. മാത്രമല്ല മിക്കവാറും അച്ഛനെ ഈ ശുശ്രൂഷയിൽ തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും വിളിച്ചാലും വളരെ താല്പര്യത്തോടുകൂടി വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ തന്നെ ഈ ശുശ്രൂഷയിൽ നേതൃത്വം കൊടുക്കുകയും നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്യുന്ന ഒരു ഭംഗിയ വൈദികനാണ് ഗുണവനവർത്താൻ. തീർച്ചയായിട്ടും അച്ഛന്റെ വാക്കുകളും സാന്നിധ്യവും ഒക്കെയും ഈ ബുധനാഴ്ച പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വലിയൊരു പ്രചോദനമാണ്, വലിയൊരു സഹായമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വളരെ സ്നേഹാദരവോടുകൂടി ബഹുമാനപ്പെട്ട സമ്മാൻ വർഗീസച്ചനെ വീണ്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴും നമുക്ക് ചേർന്ന് 239-ാമത്തെ ഗീതം ആലപിക്കാം. അതിനുശേഷം ബഹുമാനപ്പെട്ട സമ്മാൻ വർഗീസച്ചന് തന്റെ തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. പക്ഷെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗീതമാണ് പാഠപുസ്തകത്തിൽ 239:239. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർപ്പുരവാണന്റെ നിത്യമ വീട്. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല ആളുകളുടെയും ധാരണ ഒരിക്കലും മായ്ക്കപ്പെടാതെ ഈ ലോകത്തിൽ അനശ്വരമായിട്ട് നിലനിൽക്കും. കാരണം അവരവരെ സമ്പാദിച്ചു കൂട്ടുന്ന സ്വത്തും അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതത്തിന്റെ സമസ്തഭാവം നശിപ്പിച്ചു കളയുമ്പോൾ അവരുടെ ദർശനങ്ങൾ അതിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള ഒരു മൗഢ്യമായ ചിന്ത പല ആളുകളിലും ഉണ്ട്. പക്ഷെ അതല്ല, എത്ര വലിയ ആളുകളാണെങ്കിലും എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും എത്ര സമർത്ഥരാണെങ്കിലും ഒന്നും കൊണ്ടുപോകാതെ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടി വരും എന്നുള്ള ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു ഗീതമാണ് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. ഈ ജീവിക്കുന്ന കാലഘട്ടം ദൈവത്തോട് നേരെ ജീവിക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവന്റെ വഴികളിൽ കൂടി നടക്കുവാനും ഉള്ള ഒരു ഒരു ശക്തമായ താക്കീത് പോലാണ് ഈ ഗീതം നമുക്ക് നൽകുന്നത്. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷ, ഈ ഗീത ഗാനം നമുക്ക് ആലപിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കാം.
അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരപാടന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം, സ്വർപ്പുരപാടന്റെ നിത്യമാവീട്, എന്റെ നിത്യമാവീട്. എൻ പ്രയാണം കാലം ആയതിൽ പ്രതാപം തത്രമാത്രം ഞാൻ പറന്നു വേദം പ്രിയനോടു ചേരും നിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും ഞാൻ പറന്നു വേദം പ്രിയനോടു ചേരും നിന്മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പൂരവാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് പാളയത്തിന്റെ പുറത്ത് കത്തറിക്കുകാരുവെട്ടുവിന്റെ നിന്ന ചുമക്ക നിൽക്കും നഗരമില്ലിരേ പോർക്കളത്തില പ്രേമ നിൽക്കും നഗരവില്ലിരി പോർക്കളത്തിലത്രേന നിൽക്കവേന പോർപുരുതും യാത്ര തുടര എന്റെ യാത്ര തുടര അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം പൊർപ്പുരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് മുത്തുമായ മാരിളങ്ങും പത്രമാണാത് പുത്തനിരുതരപുരം പത്രസുവിധം ദീതി സ്വച്ഛ പരിഗതുല്യം സംഗനിർമ്മിതാവ പത്തണമാതിന്റെ ഭംഗി വന്യവല്ലഹോ ദീതി സ്വച്ഛ പരിഗതുല്യം സംഗനിർമ്മിതാവ പത്തണമാതിന്റെ ഭംഗി വർണ്യമല്ലഹോ എന്നും വർണ്യമല്ലഹോ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് നാടുവിട്ടു വീടു വിട്ടു നാമധേയ കൂട്ടം വിട്ടു കാഠിന്യമാണം ചെയ്തോരാ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്രാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ കൂടിയൊന്നായി വാഴാൻ വാഞ്ചിച്ചത്രാള കാരുണ്യവാൻ പണി കഴിച്ച കൊട്ടാരം തന്നിൽ എന്നും കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പുരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട് പാലനവ പത്തണത്തിൽ ആരുകാണം നീടും പാപവത്ത ജീവിതം മാറിച്ചവരല്ലോ നീരിയായി നടന്നു നേർ പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ളവാണ് വാട്ടി മാത്രമേ നീതിയാളന്നു നേർ പറഞ്ഞു മണ്ണിൽ ആധിപത്യമുള്ളവാണ് വാട്ടി മാത്രമേ ആണ് വാട്ടി മാത്രമേ അല്പകാലം മാത്രം ഈ ഭൂമിയിലെ മാത്രം സ്വർപ്പുരമാണെന്റെ നിത്യമാവീട് എന്റെ നിത്യമാവീട്
തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനനായ സമ്മാന നിർദ്ദേശത്തിന് വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും കുസൃതനായ കുസൃന്റെ തന്റെ നാമത്തിൽ സ്നേഹാശംസകൾ നേരുന്നു. പരിശുദ്ധമായ പതിനഞ്ച് നോമ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വരികയാണല്ലോ. നോമ്പിന്റെ വിശുദ്ധിയിലും നോമ്പിന്റെ പ്രാർത്ഥനാപൂർവമായ അന്തരീക്ഷത്തിലുമാണ് നാം ഇന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത്. പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ്, അതിന്റെ പെരുന്നാൾ സന്തോഷത്തോടെ നോമ്പ് നോക്കി കൊണ്ടാടുന്നവരാണ് പരിശുദ്ധ സഭയിലെ അംഗങ്ങളായ നാം ഓരോരുത്തരും. ദൈവമാതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും നമുക്ക് ഏവർക്കും സഭയാകമാനും ലോകമാകമാനും ദൈവത്തിന്റെ കരുണയും കൃപയും ധാരാളമായിട്ട് വർഷിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധമായ ശുശ്രൂഷ നാൾക്കുനാൾ അനുഗ്രഹം പ്രാപിച്ച് അനേകർക്ക് പ്രയോജനകരമായി തീരുന്നതിൽ അഭിമാനിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആയതിന് നേതൃത്വം കൊടുക്കുന്ന അഭിവന്യ ഇടവമെത്രാപുരത്തെ തിരുമേനിയോടും മറ്റെല്ലാ ചുമതലക്കാരോടും, പ്രത്യേകിച്ച് എന്നെ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ച ഇതിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചനോടുമുള്ള നന്ദിയും സന്തോഷവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. കർത്താവിൽ വാത്സല്യമുള്ളവരെ, നാം ഇന്ന് അധിവസിക്കുന്ന ലോകം വളരെയേറെ പ്രയാസങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരവസ്ഥയിലാണ്. മനസ്സിനെ വളരെയേറെ അസ്വസ്ഥമാക്കുന്ന ഒരു സമയ പരിധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നാം ഇന്ന് കാണുന്ന വാർത്തകൾ, നാം ഇന്ന് കേൾക്കുന്നതായിട്ടുള്ള വർത്തമാനങ്ങൾ ഒക്കെ വളരെയേറെ ഹൃദയഭേദകമായി അനുഭവപ്പെടുന്നുണ്ട്. ഇറാഖിലെ മൊസൽ സിറ്റിയിലും ഇസ്രായേൽ ഗാസായിൽ നടത്തുന്ന യുദ്ധവും അതുപോലെ തന്നെ ലൈബീരിയയിൽ മുതലെടുത്ത് നിടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇബോള വൈറസും മറ്റ് പല സ്ഥലങ്ങളിലും നിലനിൽക്കുന്ന ആഭ്യന്തര കലാപങ്ങളും മനുഷ്യനെ നിർദ്ധയരായി വധിക്കുകയും ഒരു ജാതിയെ തന്നെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന അക്രമകാരികളായ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ലോകത്തിലെല്ലായിടത്തും അസ്വസ്ഥതകൾ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവ വികാസങ്ങളിലേക്ക് സമൂഹം നീങ്ങുകയാണ്. മനുഷ്യൻ കരുണയും ദയയും സമാധാനവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ ദൈവം പ്രവർത്തിക്കുന്നില്ലേ? ദൈവം ഇത് കാണുന്നില്ലേ? ദൈവം ഉറങ്ങുകയാണോ? ദൈവം എവിടെയാണ്? ദൈവമെന്ന ഒരു സത്യം ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന അനേകം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. ഈ സാഹചര്യങ്ങളുടെ വെളിച്ചത്തിൽ ഒരു സന്ദേശം നൽകുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം, ആ പുസ്തകം മുഴുവൻ തന്നെ നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് വിഷയവസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വെറും 3 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പുസ്തകമാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം. ഏത് പുസ്തകത്തിൽ നാം പലപ്പോഴും വായിക്കുവാൻ മറന്നു പോകുന്നതോ അല്ലെങ്കിൽ അപ്രധാനമെന്ന് കരുതുന്നതായിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. പലപ്പോഴും നമ്മൾ സങ്കീർത്തനം വായിച്ച് തൃപ്തി അടയുന്നവരാണ്. പുതിയ നിയമത്തിലെ പല കഥകളും നമുക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളും അതിനോട് ചേർന്ന പ്രവാചക ദൗത്യങ്ങളും പ്രവാചകന്മാരുടെ ജീവിതവും ഒക്കെ നാം നമ്മുടെ പഠനത്തിന് വിഷയവിഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ആനുകാലിക ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന സംഗതികളാണ്. ഹബക്കൂക്ക് പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവവുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവത്തോട് പരിഭവപ്പെട്ടും പരാതി പറഞ്ഞും ദൈവത്തെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും പ്രവാചകന്റെ ചോദ്യം എന്തുകൊണ്ട് അതിക്രമം ചെയ്യുന്നവൻ ദൈവജനത്തെ ഉപദ്രവിച്ചിട്ടും ശിക്ഷിക്കപ്പെടാതെ പോകുന്നു എന്നതാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണിത്. ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഐസിസിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഒരു പട്ടണത്തിൽ നിന്ന് നിശേഷം ക്രിസ്ത്യ സമൂഹത്തെ തുടച്ചു നീക്കിയിരിക്കുകയാണ്. അനേകരെ കൊല്ലുകയും അനേകർ കാടുകളിലേക്കും മലകളിലേക്കും അന്യദേശങ്ങളിലേക്കും എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോവുകയും ചെയ്യുന്നതായിട്ട് അനേകരെ മതം മാറ്റുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ട് ദൈവം ഇത് കണ്ടുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നു, എന്തുകൊണ്ട് ദൈവം പ്രതികരിക്കുന്നില്ല എന്ന് നമ്മുടെ എല്ലാം മനസ്സ് ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടായിരിക്കും. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:2 എങ്ങനെയാണ്? യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? ഇത് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹബക്കൂക്ക് പ്രവാചകൻ. ദൈവം കേൾക്കാതിരിക്കുന്നുവെന്നും ദൈവം നിലവിളി കേട്ടിട്ടും രക്ഷിക്കാതിരിക്കുകയും ഇരിക്കുന്നുവെന്നും പ്രവാചകൻ ചിന്തിച്ചു പോവുകയാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ യോജിച്ച ഒരു നിലവിളിയാണെന്ന് തോന്നുന്നു. ലോകത്തിലെ സംഭവങ്ങൾ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിച്ചതുപോലെ പല സ്ഥലങ്ങളിലും ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം പ്രതികരിക്കാതെ പ്രവർത്തിക്കാതെ കയ്യും കെട്ടി മാറി നിൽക്കുന്നു എന്ന് നമ്മുടെ മാനുഷികമായ മനസ്സ് ചിന്തിച്ചു പോകുന്നു. പ്രവാചകൻ അന്ന് നിലവിളിച്ചത് സ്വന്ത ജനത്തിന്റെ പരിതാപകരമായ അവസ്ഥയുടെ വെളിച്ചത്തിലായിരുന്നു. യഹൂദജനം ദൈവത്തിൽ നിന്നകന്ന് വിഗ്രഹാരാധനയിലേക്ക്, മറ്റ് പരിമിതമായ മോശമായ ജീവിത രീതിയിലേക്ക്, പാപത്തിലേക്ക് വീണപ്പോൾ അവിടെ ദൈവം മറ്റു രാജ്യങ്ങളുടെ ആധിപത്യത്തിലേക്ക് യഹൂദജനത്തെ കൊണ്ടുവരികയും ആ രാജ്യങ്ങൾ രാജാക്കന്മാർ അവരെ ആക്രമിക്കുകയും കഷ്ടങ്ങളും പ്രയാസങ്ങളും അവരനുഭവിക്കേണ്ടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇന്ന് പലപ്പോഴും നമുക്ക് കരയുവാൻ കഴിയാത്തത് ഒരുപക്ഷെ ഇന്ന് മറ്റെവിടെയോ അങ്ങ് ദൂരത്തിൽ ആർക്കൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നു, അതിൽ നമുക്ക് പങ്കില്ല എന്ന ഒരു മനോഭാവമാണെന്ന് തോന്നുന്നു. എന്നാൽ ഇത് നമ്മുടെയും ഒരു വിഷയമായി തന്നെ നാം കാണാൻ തയ്യാറാകണം. മനുഷ്യജാതിയെ ഒന്നായിട്ട് കാണുവാൻ, ലോകത്തെ മുഴുവൻ ഒരു കുടുംബമായിട്ട് കാണുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വേദന അനുഭവിക്കുന്നവൻ ഏത് ജാതിയായാലും, അത് ക്രിസ്ത്യാനിയാകട്ടെ, മുസ്ലിമാകട്ടെ, ഹിന്ദുവാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, ഏത് രാജ്യക്കാരനാകട്ടെ, അവൻ കഷ്ടമനുഭവിക്കുമ്പോൾ അത് എന്റെയും കൂടി വേദനയാണ് എന്ന് കരുതുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. 12-17 വരെയുള്ള വാക്യങ്ങൾ 1-ാം അധ്യായത്തിന്റെ വീണ്ടും പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് ഓർക്കുകയും മനുഷ്യന്റെ പോഷത്വവും നിസ്സഹായാവസ്ഥയും വിവരിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ചോദിക്കുന്നു, ദൈവം അനീതി ഇഷ്ടപ്പെടുന്ന ദൈവമാണോ? ദൈവം അനാഥനും അരക്ഷിതനും ന്യായം പാലിക്കുന്നവനല്ലേ? ദൈവം എന്തുകൊണ്ടാണ് ലോകത്തിലെ അനീതി കണ്ട് മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ട് ദൈവം ലോകത്തിന്റെ പ്രശ്നങ്ങൾ ഇടപെടുന്നില്ല? എന്തുകൊണ്ട് ലോകത്തെ നേരെയാക്കാൻ ദൈവം ശ്രമിക്കുന്നില്ല? നമ്മളിതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ നാം ഇന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. യോശുവ രാജാവിന്റെ കാലത്തെ നവീകരണ കാലഘട്ടത്തിലാണ് ഹബക്കൂക്ക് പ്രവാചകൻ ജീവിക്കുന്നത്. യഹൂദന്മാരുടെ, യഹൂദജാതിയുടെ ഒരു വലിയ ഉയർച്ചയുടെ കാലമായിരുന്നു യോശുവ രാജാവിന്റെ കാലഘട്ടം. അതുപോലെ തന്നെ അന്നത്തെ സമ്പൽ സമൃദ്ധവും ശിക്ഷക്തവുമായ രാജ്യങ്ങൾ, അസീറിയ പോലെയുള്ള രാജ്യങ്ങൾ ക്ഷയിക്കുന്നത് അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ബാബിലോൺ അതിന്റെ പ്രതാപത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ പ്രവാചകൻ തന്റെ കൺമുമ്പിൽ കാണുന്ന കാര്യമാണ്. എന്നാൽ മറുഭാഗത്ത് അതിക്രമവും കൊലപാതകവും അതിന്റെ ഉച്ചസ്ഥായിയിലേക്ക് ഉയരുന്നതായിട്ടും ദൈവം അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതും പ്രവാചകന്റെ ഈ വേദനയുടെ കാരണമായിട്ട് കാണുവാൻ സാധിക്കും. അതിനൊക്കെയായിട്ട് ഹബക്കൂക്കിന് തന്റെ സ്വന്തം നാടും സ്വന്തം ജനവും നിയമരാഹിത്യത്തിലും അതിക്രമത്തിലും അരാജകത്വത്തിലും ജീവിക്കുന്നത് പ്രവാചകനെ വളരെ ദുഃഖിപ്പിക്കുന്നതായിട്ട് കാണും. ഒന്നാം അധ്യായത്തിന്റെ 4-ാം വാക്യവും 13-ാം വാക്യവും പ്രകാരം അദ്ദേഹം വളരെ വേദനയോടെ പറയുകയാണ്, നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത്. യഹൂദ ജാതിയെ കുറിച്ച് പറയുമ്പോൾ പരസ്യമായി പാപം ചെയ്യുന്നതിൽ അവർ ലജിക്കുന്നില്ല, സത്യദൈവത്തെ വിട്ട് വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നു. 2-ാം അധ്യായത്തിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ അപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. ബലഹീനരും പാവപ്പെട്ടവരും അടിച്ചമർത്തപ്പെടുന്നു. ഇതായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകമായിട്ടുള്ള അവസ്ഥ. ഇതെല്ലാം ഒരു ദിവസം യെരുശലേം ഒരു പ്രബല ശത്രുവിന്റെ ആക്രമണത്തിലേക്ക് നയിക്കപ്പെടുമെന്നുള്ള പ്രവാചകന്റെ ശങ്കയെ വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ പ്രവാചകൻ എന്താ ചെയ്യുന്നത്? ഈ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് പോലെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു നേതാവ് എഴുന്നേൽക്കും, ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കും, ഒരു പരസ്യ പ്രചരണം നടത്തും, പരസ്യ പ്രസ്താവന ഇറക്കും ഒക്കെ നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. എന്നാൽ പ്രവാചകൻ നേരിട്ട് യഹോവയുടെ സന്നിധിയിലേക്ക് പോയി കാര്യം അവതരിപ്പിക്കുകയാണ്. ദൈവം അവന് ഉത്തരമരുളുന്നതായിട്ടും കാണുവാനായിട്ട് സാധിക്കും. ആ ഉത്തരം കേട്ട് പ്രവാചകൻ ആദ്യം വളരെ ഞെട്ടിപ്പോവുകയാണ്. ഈ പുസ്തകം നിങ്ങളെ ദയവായിട്ട് വിശദമായിട്ട് വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ സന്ദർഭവശാൽ പറയുകയാണ്. ദൈവം തന്റെ ജനത്തെ മറന്നിട്ടില്ല, ദൈവം തന്റേതായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കും. ഇസ്രായേലിനെ ബാബിലോണിന്റെ കയ്യിൽ വിട്ടുകൊടുത്താണ് ആ ശിക്ഷ ദൈവം നടപ്പിലാക്കാൻ പോകുന്നത്. വേദനയുള്ള വാക്യം 13-ാം വാക്യം, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ എന്ന് പ്രവാചകൻ ദൈവത്തെ കുറിച്ച് പറയുന്നു. ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനാണ് ദൈവം, പീഡനം കാണാൻ കഴിയാത്തവനാണ് ദൈവം, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ വെറുതെ വിടുന്നവനല്ല ദൈവം എന്ന് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ വളരെ വിശദമായ മറുപടി കാണുവാനായിട്ട്, പ്രവാചകന് ദൈവം കൊടുക്കുന്ന വലിയ ഒരു മറുപടി. പ്രവാചകൻ കാവൽ മാളികയിൽ കയറി തന്റെ ചുറ്റുപാടും കണ്ണോടിക്കുന്നു. എന്താണ് പ്രവാചകനോട് കാണുന്നത്? നഗരത്തിൽ കഷ്ടതയും സാഹസവും രക്തച്ചൊരിച്ചിലും കൊലപാതകവും വേശ്യാദോഷവും മദ്യപാനവും പലിശയും അന്യായമായ ധനസമ്പാദനവും വിഗ്രഹാരാധനയും പീഡനവും അങ്ങനെ അനവധി കാര്യങ്ങൾ പ്രവാചകൻ കാണുന്നുണ്ട്. എല്ലായിടവും തകർച്ച, കൊള്ളയും കവർച്ചയും, ദേശം നാശപൂർണമായ ഒരവസ്ഥയിലാണെന്ന് പ്രവാചകൻ കാണുന്നു. മാത്രമല്ല എന്തെങ്കിലും ശേഷിപ്പുള്ളത് കവർന്നെടുക്കാൻ പാഞ്ഞെടുക്കുന്ന കൽദായരെ കുറിച്ച് കാണുന്നു. ഇതിന് നടുവിലാണ് പ്രവാചകൻ ദൈവത്തിന്റെ മറുപടിക്കായും ഇടപെടലിനായും പ്രതീക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. ബാബിലോൺ ദേശത്തിന്മേൽ ശക്തിപ്പെടും, ദേശത്തെ കീഴ്പ്പെടുത്തും, പക്ഷേ ആത്യന്തികമായി ബാബിലോണും നിലനിൽക്കുകയില്ല, അവർ അവർക്ക് തന്നെ നാശഹേതുവായി തീരുമെന്ന് ദൈവം പ്രവാചകന് മറുപടി കൊടുക്കുന്നു. നമുക്കറിയാനായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സത്യമുണ്ട്, ഒരിക്കലും മാറിപ്പോകാത്തൊരു സത്യം. അഹങ്കാരവും ക്രൂരതയും കൈമുതലായിട്ടുള്ളവർ അതിന്റെ ആത്യന്തികമായ പ്രതിക്രിയ അനുഭവിക്കുമെന്നുള്ളത് ലോകചരിത്രവും വേദപുസ്തക ചരിത്രവും സാക്ഷ്യപ്പെടുത്തുന്ന സത്യമാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പക്ഷേ നാം ക്ഷമയോടെ കാത്തിരിക്കാൻ തയ്യാറാകണം. പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് ഒരുപക്ഷെ നാം കരുതുന്നത് പോലെ ദൈവം താമസിക്കുന്നില്ല. തിന്മ എന്നേക്കുമായി നശിക്കുകയും നന്മ വിജയം പ്രാപിക്കുകയും ചെയ്യുമെന്ന് തിരുവേദന പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ മൂന്നാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രവാചകന്റെ ഒരു വലിയ പ്രാർത്ഥനാ ഗാനമാണ്. ഈ ഹബക്കൂക്ക് പ്രവാചകനെ കുറിച്ച് പറയുന്ന അദ്ദേഹം ദേവാലയത്തിലെ ഒരു ഗായക സംഘത്തിന്റെ പ്രമാണി, പാട്ടുപാടുവാൻ കഴിവുള്ള ഒരു മ്യൂസീഷ്യനായിരുന്നു, അദ്ദേഹം ഒരു കവിയായിരുന്നു, വളരെ ബുദ്ധിമാനും തന്റെ ജാതിക്ക് വേണ്ടി വളരെയേറെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാണുവാൻ സാധിക്കും. ഈ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മൂന്നാം അധ്യായത്തിൽ അതിമനോഹരമായ വളരെ കാവ്യാത്മകമായും പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗാനമാണ്. പ്രത്യാശയുടെ പ്രകാശപൂരിതമായ പ്രവാചക മനസ്സ് അതിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവസാനം നമ്മൾ വായിക്കുന്നത് 17ഉം 18ഉം വാക്യങ്ങൾ വളരെ മനോഹരമായ ഒരു വളരെ കാവ്യാത്മകമായ ഒരു അവതരണമാണ് ഹബക്കൂക്ക് പ്രവാചകൻ മൂന്നാം അധ്യായത്തിന്റെ 17ഉം 18ഉം വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്നും നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷാദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയ കർത്താവ് എന്റെ ബലമാകുന്നു, അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു. ഇങ്ങനെ പ്രവാചകൻ എല്ലാ നിരാശകളുടെയും മധ്യത്തിൽ അതിനപ്പുറമായിട്ടുള്ള ഒരു പ്രത്യാശയുടെ കിരണം കാണുന്നുണ്ട്. ഏത് തകർച്ചയുടെയും നടുവിൽ, ഏത് നിരാശയുടെയും നടുവിൽ, ഒരുപക്ഷെ അത് രോഗമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ അത് സാമ്പത്തിക തകർച്ചയായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടങ്ങളോ കഷ്ടങ്ങളോ പരിഹാസങ്ങളോ നിന്ദയോ ഒക്കെ ആയിക്കൊള്ളട്ടെ, സമൂഹത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപക്ഷെ നമുക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ള ഒരു തോന്നലാകാം, അതിന്റെയൊക്കെ നടുവിൽ ദൈവം നമുക്ക് തരുന്ന ആശ്വാസ വചനമാണ് എല്ലാം നഷ്ടപ്പെട്ടാലും അതിന്റെ നടുവിൽ ദൈവം നമുക്ക് നന്മയുടെ ഒരു ശേഷിപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഈ പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ പ്രവാചകൻ എത്തുന്ന ഒരു കൺക്ലൂഷനാണത്. എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലും അതിനെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ നിരന്തരമായ ഇടപെടലും നിരന്തരമായ സാന്നിധ്യവും ദൈവം ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങൾ. പക്ഷെ നമുക്ക് നമ്മുടെ ചുറ്റുപാടും ശൂന്യതയായിരിക്കും. ഗോശാലകളിൽ കന്നുകാലികളില്ല, അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളി ഫലം കായ്ക്കുന്നില്ല, എല്ലായിടത്തും ശൂന്യതയും വരൾച്ചയും നിരാശയും മാത്രമാകുമ്പോൾ അതിന്റെയൊക്കെയും മുകളിലായിട്ട്, അതിനൊക്കെ ഉപരിയായിട്ട്, എല്ലാ നന്മകളുടെ ഉറവിടമായി, എല്ലാ നന്മകളും എല്ലാവർക്കും എല്ലായ്പ്പോഴും വിതരണം ചെയ്യുന്ന നല്ലവനായ ദൈവത്തിന്റെ അനുഭവത്തെ കാണിച്ചു തരുന്നു. അതുകൊണ്ട് നിരാശയുടെ നടുവിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിപ്പാനും വിശ്വസിപ്പാനുമുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ വേദപുസ്തക ഭാഗം നമുക്ക് തരുന്നത്. ദൈവം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരവും തന്റെ നിയമിക്കപ്പെട്ട സമയത്തും എഴുന്നേറ്റ് പ്രവർത്തിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. പ്രവാചകൻ മനസ്സിലാക്കുന്നുണ്ട് ലോകം ദൈവത്തിന്റെ ഉള്ളം കയ്യിലും അവന്റെ നിയന്ത്രണത്തിലുമാണ്. ഇവിടെ ആവശ്യമായിരിക്കുന്നത് ഒരു വ്യക്തിയുടെ നിരുപാധികമായ സമർപ്പണവും സഹിഷ്ണുതയും കാത്തിരിപ്പുമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിരുപാധികമായ ഒരു സമർപ്പണം ഉണ്ടാകണം, നിരുപാധികമായ സഹിഷ്ണുതയുണ്ടാകണം, നിരുപാധികമായ കാത്തിരിപ്പുണ്ടാകണം. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം പ്രവർത്തിക്കുന്ന പ്രതിക്രിയ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും അവസരമുണ്ടാവുകയുള്ളൂ. നാം പലപ്പോഴും ദൈവത്തിന്റെ പ്ലാൻ മുഴുവനായി മനസ്സിലാക്കുന്നതിന് മുമ്പേ അക്ഷമരായിത്തീരുന്നു. ഒരു കുഞ്ഞിനോട് മാതാപിതാക്കൾ സംസാരിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ പരിമിതമായ മനസ്സ് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത വിധത്തിൽ അസ്വസ്ഥമാകുന്നത് പോലെ ദൈവം നമ്മോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മുടെ ദൈവത്തിന്റെ പ്ലാൻ ദൈവത്തിന്റെ പദ്ധതി നമ്മളോട് സംസാരിച്ച് മനസ്സിലാക്കിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും നാം അതുപോലെ അസ്വസ്ഥരായിത്തീരുന്നു. കാരണം അത് ദൈവത്തിന്റെ കുറ്റമല്ല, പ്രത്യുത നമ്മുടെ കുറ്റമാണ്. ദൈവത്തിന് എപ്പോഴും നമ്മെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ പരിമിതമായ മനസ്സിന്, അപരിമിതനായ ദൈവത്തിന്റെ മനസ്സിന് വായിച്ചറിയാനുള്ള കഴിവില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ആത്യന്തികമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ വഴിയാണ് നല്ലത്. ഗോഡ്സ് വേ ഈസ് ബെസ്റ്റ്. ദൈവത്തിന്റെ വഴിയാണ് ആത്യന്തികമായിട്ട് നല്ലതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55:9 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വഴികളും നമ്മുടെ വിചാരങ്ങളും അല്ല ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ വിചാരങ്ങളും, അതിനേക്കാൾ വളരെ വളരെ ഉയർന്ന ഒന്നാണ്. അത് എത്തിപ്പിടിക്കുവാനോ വായിച്ചറിയുവാനോ കണ്ടു മനസ്സിലാക്കുവാനോ നമ്മുടെ പരിമിതമായ മനസ്സിനും നമ്മുടെ കഴിവിനും സാധിക്കുകയില്ല. എന്നാൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് ഒരുക്കുന്ന സുന്ദരമായ സമാധാനപൂർണമായ പരിസമാപ്തി കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഒരു കാര്യം വളരെ സുനിശ്ചിതമാണ്, നമുക്ക് ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കാം. കാരണം അവൻ നന്മയുടെ ഉറവിടമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 8:28 Romans 8:28: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് അതിനെ ആക്കിത്തീർക്കുവാൻ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും സങ്കീർത്തനക്കാരൻ 37:5 പറയുന്നുണ്ട്: നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും നമ്മുടെ വഴി ദൈവത്തെ പരമേൽപ്പിക്കുവാൻ അവനിൽ തന്നെ ആശ്രയിപ്പാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അവൻ അത് നിർവഹിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കും. തിമോത്തിയോസിന് 2:12 പൗലോസ് അപ്പോസ്തലൻ പ്രകാരം പറയുന്നുണ്ട്: ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു. ആ 12:2 ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ആ ദിവസം വരെയും എന്റെ ഉപനിധി കാത്തുവച്ചിരിക്കുന്ന ഒരു ദൈവം അത് തക്ക സമയത്ത് എനിക്ക് തരും എന്നുള്ള പൂർണമായ വിശ്വാസം. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുകയാണ്: അവൻ അതിന് ശക്തനാണെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവം ആത്യന്തികമായി നന്മയുടെ ഉറവിടമാണ്, ആത്യന്തികമായ നന്മ പ്രവർത്തിക്കുന്നവനാണ്. ഇന്നത്തെ നമ്മുടെ പരിതാപകരമായ അവസ്ഥയ്ക്കും വേദനയ്ക്കും ഒടുവിൽ ഒരു നന്മയുടെ പരിസമാപ്തിയുണ്ട് എന്ന് വിശ്വസിക്കും. 73-ാമത്തെ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഈ ഒരു വലിയ സംഗതി കാണുവാനായിട്ട് സാധിക്കും. അത് എല്ലാവരും ദയവായിട്ട് വായിച്ച് ധ്യാനിക്കുക. അത് നിങ്ങളുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനായിട്ടാണ്. ദോഷം ചെയ്യുന്നവരുടെ അന്തം എന്തായിത്തീരുമെന്ന് ആസാഫ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. 17-ാം വാക്യത്തിൽ അദ്ദേഹം തന്നെ അതിന്റെ ഉത്തരം കണ്ടെത്തുന്നു: ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവർ വീഴും, ഇന്നല്ലെങ്കിൽ നാളെ വീഴും, ദുഷ്ടന് നിലനിൽപ്പില്ല എന്നുള്ളത് വളരെ വലിയ സത്യമാണ്. എന്നാൽ നാമോ നമ്മുടെ കാലുകളെ ദൈവം പാറമേൽ നിർത്തിയിരിക്കുന്നതിനാൽ നാം വീഴുകയില്ല. കാരണം നമ്മുടെ വിശ്വാസം വളരെ ഉറച്ച വിശ്വാസമാണ്. അവൻ നമ്മുടെ വായിൽ തന്നിരിക്കുന്ന പുതിയ പാട്ട് നാം സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി പാടും. ചെങ്കടൽ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്ത് പാടിയതുപോലെ. എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ഇന്ന് നാം കാണുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല, വേദനപ്പെടേണ്ട ആവശ്യമില്ല, നിരാശരാകേണ്ട ആവശ്യമില്ല. കാരണം ജീവിക്കുന്ന ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്.
അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടാലും അതെല്ലാം വീണ്ടെടുപ്പാൻ, എല്ലാം നമുക്ക് തിരികെ തരുവാൻ നമ്മെ സഹായിക്കുന്ന ശക്തനായ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, ധൈര്യപ്പെടാം. അപകൃത്രവാചകൻ വേദനയോടെ അന്നത്തെ അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവം അതിന് കൊടുക്കുന്ന മറുപടി കണ്ടെത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളുടെയും വേദനകളുടെയും രോഗത്തിന്റെയും പ്രയാസങ്ങളുടെയും സാമ്പത്തിക തകർച്ചയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും നടുവിൽ ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി കണ്ടെത്തുക, ദൈവത്തിന്റെ ആത്യന്തികമായ സ്നേഹം തിരിച്ചറിയുക, ദൈവം പ്രവർത്തിക്കുന്ന നീതിയെ നമ്മുടെ കണ്ണുകളുടെ മുമ്പിൽ കാണുവാൻ നമുക്ക് കാത്തിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. ഈ പരിശുദ്ധ നോമ്പിന്റെ പരിസമാപ്തിയിൽ ദൈവം നമുക്കതിനുള്ള കൃപയും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ അപസംഹരിക്കും. ദൈവം അനുഗ്രഹിക്കും.
ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും വളരെ ബഹുമാനപ്പെട്ട നമുക്ക് ഈ നൽകിയത് എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടുകൂടി ഞാൻ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ലോകത്തുണ്ടാകുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന പല അസുഖങ്ങളുടെയും നൊമ്പരങ്ങളുടെയും അല്ലെങ്കിൽ എരിയുന്ന സ്പീക്കറുകളുടെ അനുഭവം മനസ്സിലാക്കിക്കൊണ്ട് അവക്കു പ്രവാചകനിൽ കൂടി അല്ലെ അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിൽ കൂടി അദ്ദേഹം ദൈവത്തോട് കാണിച്ച ചില ചോദ്യങ്ങളിലും ദൈവത്തിൽ നിന്ന് ചില ഉത്സവങ്ങളിൽ കൂടിയും ഒക്കെയും ആ സമകാലിക സംഭവങ്ങളെ കോർത്തണക്കിക്കൊണ്ടാണ് അച്ഛൻ നമുക്ക് നല്ല ഒരു മെസ്സേജ് നൽകിയത്. തീർച്ചയായിട്ടും ഈ ദിനങ്ങളിൽ നമ്മുടെ മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന പല ആളുകളുടെയും മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ഒരുപാട് സംശയങ്ങളാണ്. ഇത്രമാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു ജനതയ്ക്ക് പീഡന അനുഭവിച്ചിട്ടും ദൈവം എല്ലാം കണ്ടുകൊണ്ടും ഇല്ലാതിരിക്കുന്നുവോ എന്നൊരു ചിന്ത ഒരു പക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളിലും എപ്പോഴും രൂപപ്പെട്ടു വരുന്ന ഒരു സംശയമാണ്. ആ സംശയത്തിന് ഉദാത്തമായ ഒരു ഉത്തരമാണ് ഹബക്കൂക്ക് പ്രവാചകനിൽ കൂടി ബഹുമാനപ്പെട്ട അച്ഛന് നമുക്ക് പകർന്നതെന്നുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറം ഒരു ദൈവത്തിന്റെ ഒരു പ്രവർത്തനമുണ്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഒരു സാന്ത്വനമുണ്ട് എന്നുള്ള ഒരു ചിന്ത നമുക്ക് ബഹുമാനപ്പെട്ട അച്ഛന് നൽകി. തീർച്ചയായിട്ടും ദൈവം നമ്മൾ കാത്തിരുന്നുകൊണ്ട് അസ്വസ്ഥപ്പെടാതെ പരാതി പറയാതെ കാത്തിരുന്നുകൊണ്ട് ദൈവത്തിന്റെ വൻകരങ്ങള് പ്രവർത്തിക്കുന്നത് കാണത്തക്കവണ്ണം നമ്മെ തന്നെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തിയിരിക്കണം എന്നുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ ഒരു ചിന്തയിൽ കൂടി ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് പകർന്നു തന്നത്. അച്ഛനോടുള്ള എല്ലാവിധമായ സ്നേഹവും നന്ദിയും സ്നേഹവും തീർച്ചയായിട്ടും ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുന്നു. തുടർന്ന് നല്ല സഹകരണവും നേതൃത്വവും ഒക്കെയും ഈ കൂട്ടായ്മയിൽ ഉണ്ടാകണം എന്ന് വളരെ സ്നേഹത്തോടും വിനയത്തോടും ഞാൻ അച്ഛനോട് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം പരിശുദ്ധ നോമ്പിന്റെ സമാപ്തിയാണ് മറ്റേ രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ 15 ദിവസത്തെ നോമ്പിന്റെ ഈ ദിനങ്ങളിലൊക്കെയും നമ്മൾ ഏറ്റവും അനുതാപത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ ഈ ദിവസത്തേക്ക് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോഴ് ഒരു പാട്ടുപാടി തുടർന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. പാഠപുസ്തകത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള പാട്ടുകളാണ് ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ പാടിയിട്ടുള്ളതെങ്കിൽ തന്നെയും ഈ നോമ്പിന്റെ ഒരു പര്യവസാനത്തിൽ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ മാതാവിനോട് ചേർന്ന് അനുതാപത്തിന്റെ ഒരു പാട്ടുപാടി ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് സമ്മാനം സമർപ്പിച്ചതുപോലെ പ്രതിസന്ധികളുടെയും അസ്വസ്ഥതകളുടെയും ഒക്കെയുള്ള ഈ കാലഘട്ടത്തില് ദൈവത്തിന്റെ വൻകരങ്ങള് നമ്മൾ പ്രവർത്തിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ദൈവം നൽകുന്ന സുരക്ഷിതത്വവും ദൈവം തരുന്ന കരുതലും അനുഭവിക്കത്തക്കവണ്ണം നമ്മൾ ഇടയാക്കണമേ. നമ്മുടെ അനുതാപവും പ്രാർത്ഥനയും ഒക്കെയും ആ ഒരു വലിയ അനന്തമായ സാധ്യതയിലേക്ക് നമ്മൾ നയിപ്പാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ അനുതാപത്തിന്റെ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം. കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള സഭയിലെ പിതാക്കന്മാരെഴുതിയ വളരെ അർത്ഥവത്തായിട്ടുള്ള ഗീതം ദൈവസഭയെ സമർപ്പിക്കാം.
കരുണാകടലെ ഞാൻ നോക്കും ദേവാ തനയായൻ പാപം തെരുകി പിഴകൾ പാർത്ഥിയ്യോ കഴുകണമെന്നെ പോ ആയാ ഏകണമെൻ പാഷ്പാൽവൻ അനുദാപികളിൽ പൻവാതിൽ രാപ്പകലിഞ്ഞുതുറം നീടും ഹല്ലേലൂയ നാദാസ്തുത്യൻ നീ നോക്കണമെന്തുരിതം നാഥ ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു ശരണമെനിക്കില്ല വൈദ്യൻ നാദക്കൽ ഞാൻ പോയി അവരോഷതമൽ ഞാൻ ചെയ്ത് ഇല്ലൊരു ഗുണവും എന്ത്രണമോ കഠിനം നൽവൈദ്യാമിന്നേയും ഉഷധഗുണവും ഞാൻ കേട്ടു നിങ്ങൾ വരുന്നോ സുഖമേൽക്കുന്നൂനം എൻ പാപത്തിൽ ഞാൻ ഇടയാതരുതയ്യോ നാഥ എൻ ബാഷ്പങ്ങൾ തുരിഞ്ഞിടും നീപ്പോ അജവോ മാടോ ചങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങായോ ആശയരായി തർപ്പിക്കുന്നില്ല ക്ഷമവോ തൻ അവനേ വന്ന പാതി ശ്രീപോലിരുതുള്ളി കണ്ണുനീർ കണ്ടന്മേ ദയതോ നേളമേ തിരുജനകൻ സ്നേഹത്താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ
മധ്യസ്ഥാർത്ഥന നടത്തുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും പേരുകൾ അരമനയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോണച്ചൻ പേരുകൾ നിർദ്ദേശിക്കുക. പ്രത്യേകിച്ച് പേരുകൾ ലഭിച്ചിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ഒരു നിമിഷം ശിരസ്വതം വെച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ കരുണാസമ്പന്നനും അനുനിമിഷം ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, അനുഗ്രഹിതമായ ഈ പ്രഭാതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് കുറവുള്ളവരും കുറ്റമുള്ളവരുമായി ഞങ്ങൾക്ക് അങ്ങയോട് ചേർന്ന് വരുപ്പാണ്ടത്തോളം ശരീരം വിവിധ സ്ഥലത്തെങ്കിലും മനസ്സ് അങ്ങയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാനും ധ്യാനിപ്പാനും തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാനെ, ഈ യാഗം ഞങ്ങൾക്ക് നിന്ന് ദാനമായിട്ട് തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ ഭവനങ്ങളിലും എവിടെയായിരിക്കുന്നുവോ അവിടെയൊക്കെയും അവിടുന്ന് വസിക്കത്തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും സുതാര്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയല്ലാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. അങ്ങയുടെ കരുണയെ കണ്ടെത്തുകൊണ്ടക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ അവിടുന്ന് കഴുകി ശുദ്ധീകരിക്കണമേ. എന്റെ മക്കളും അവകാശികളും എന്ന് വിളിക്കപ്പെടത്തക്കോളം ഞങ്ങളെ തന്നെ ആത്മീയതയിലും വിശുദ്ധിയിലും പരിമപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഒരുപാട് രോഗികള് കഴിഞ്ഞ ദിവസങ്ങളായി ഞങ്ങൾക്ക് പേര് നൽകിയിട്ടുള്ള ആളുകളെയും പേര് പറയാൻ തക്കവണ്ണം താല്പര്യമില്ലാതെ നമ്പരം അനുഭവിക്കുന്ന രോഗികളെയും പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള വിശ്വാസികള്, അതുപോലെ തന്നെ വിവിധ രോഗങ്ങളായിട്ട് വലയുന്ന ആളുകള്, ഞങ്ങൾ ഓർമ്മയിലുള്ളവരെ ഇവരെയൊക്കെയും തമ്പുരാനെ അവരുടെ കരുണയുടെ മുമ്പാകെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അസ്വസ്ഥതയോടും ഹൃദയ നമ്പരത്തോടും അതിലുപരി ശാരീരികമായ ക്ലേശങ്ങളോടും അടുത്തു വരുന്ന ആളുകളെ തള്ളിക്കളയാതെ അവരുടെ അപേക്ഷകളെ കേൾക്കത്തക്കവണ്ണം അങ്ങേക്ക് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനാൾക്കപ്പുറമായി അവിടുന്ന് അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏത് ഭീകരമായ വേദനയോടും ഏത് ഭീകരമായ രോഗത്തോടും വൈദ്യന്മാർക്ക് പോലും പ്രത്യാശയില്ലാതെ കഴിയുന്ന രോഗികളെയും സുഖപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിവുള്ള അങ്ങയുടെ കരങ്ങളും കഴിവുള്ള അങ്ങയുടെ ശ്രദ്ധയും ലഭിച്ചത്തക്കവണ്ണം ഈ രോഗികളെയൊക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിക്കപ്പെടാത്തക്കവണ്ണം സാധിക്കാതെ പോലെ എന്റെ കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് അവരെത്തിച്ചേരത്തക്കവണ്ണം സ്പർശനത്തിൽ കൂടിയും നോട്ടങ്ങളിൽ കൂടിയും ഒക്കെയും തമ്പുരാനെ അങ്ങയുടെ കരുണ ലഭിക്കാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഏറ്റവും ആർദ്രതയോടും അനുകമ്പയോടും മുട്ടി വിളിക്കുന്നവരുടെ ജീവിതത്തില് തമ്പുരാനെ അവിടുന്ന് ശക്തമായി ഇടപെടുന്നുവെന്ന് പരിപൂർണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. തിരുവചനങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അങ്ങ് ഇടപെടത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും അവിടുന്ന് സുതാര്യമാക്കണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് ഓരോ നിമിഷവും ബോധ്യമാക്കത്തക്കവണ്ണം ഈ രോഗികളിലൊക്കെയും തമ്പുരാനെ അവിടുത്തെ കരങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനത്തിൽ ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ഇറാഖിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലും എത്രയോ ഭീകര പ്രവർത്തനങ്ങൾ മൂലം പ്രയാസപ്പെടുന്നു. വിവിധ ജാതികളിൽ ഉള്ള ആളുകൾ ഉൾപ്പെടെ ഭീകരരുടെ ക്രൂരമായ ആക്രമണം മൂലം കഷ്ടതയും ദുരിതം അനുഭവിക്കുന്നു. ദേശം വിട്ട് നാട് വിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ പോലും ജീവൻ ബലി കഴിക്കപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന, അതിതീവ്രമായ ഹൃദയത്തിൽ അണയാത്ത കനൽ അനുഭവിക്കുന്ന ദൈവമക്കളെയൊക്കെയും ഉപമാ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുണ്ടായിരിക്കുന്ന ഈ അതിഭീകരമായ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും തിരിച്ചറിയാതെ വണ്ണം അവിടുത്തെ കാര്യങ്ങളൊക്കെയും അവരെ വാത്സല്യിക്കണമേ, ധൈര്യപ്പെടുത്തണമേ എന്ന് അവിടുത്തെ കാരണ മുമ്പാകെ അപേക്ഷിക്കുന്നു. ഹൃദയത്തിന്റെ ആഴമായ വേദനയിൽ സ്വർഗത്തിലേക്ക് ദുഷ്ടുകളെ പതിച്ച് ദൈവമേ എന്ന് അതരം തുറന്നു വിളിക്കുമ്പോൾ ഇവിടുത്തെ സാന്ത്വനം ശബ്ദമായും ദൃശ്യമായും ഇറങ്ങി വന്ന് അവർക്കൊക്കെയും ബലവും ധൈര്യവും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ രാജ്യം ഈ ലോകത്തിൽ വാഴണമേ, അവിടുന്ന് ഈ ഭൂമിയെ മുഴുവൻ നിയന്ത്രിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളെയും പിശാചിന്റെ ജാതിയെയും പിശാചിന്റെ ഉപദേശത്തെയൊക്കെ അവരുടെ ബലമുള്ള ഭുജം നീട്ടി സമഗ്രമായി പിഴുതെറിച്ച് കളഞ്ഞുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ദൈവഭക്തി കൊണ്ടും ദൈവഭയം കൊണ്ടും നിറയത്തക്കവണ്ണം തമ്പുരാനെ അങ്ങ് ഇറങ്ങി വന്ന് ഈ പ്രപഞ്ചത്തെ അവിടുന്ന് നയിക്കണമേ, നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന വലിയ പിതാവിനെ ഭാവാദരവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ അമേരിക്കയ്ക്കുള്ള യാത്രയൊക്കെയും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. നവകമത്ര വിളിച്ചോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുമേനിമാരെയും വൈദികരെയും അതുപോലെ തന്നെ ഷമാസന്മാരെയും വൈദിക വിദ്യാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുമേനി സഭയിലെ എല്ലാ മക്കളെയും കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഓർക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും കഴിവ് ശക്തിയും നൽകണമേ. യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിവേകവും പക്വതയും തികഞ്ഞ ദൈവാശ്രയ ബോധവും നൽകണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. നിങ്ങളുടെ അനശ്വരമായ സമാധാനം എല്ലാ കുടുംബങ്ങളിലും ഓരോ വ്യക്തികളിലും നിറയാൻ തക്കവണ്ണം തമ്പുരാനെ നിങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീര് അവിടുന്ന് കാണണമേ. കുടുംബത്തോളം മഹത്തപ്പെടുത്തുവാൻ തക്കവണ്ണം നന്മയുള്ള തലമുറകളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പ്രായം കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്ത മക്കളെയും അവരെ ഓർത്ത് വേവനാതിപ്പെടുന്ന മാതാപിതാക്കളെയും ഓർക്കുന്നു. അവർക്കൊക്കെയും അനുയോജ്യരായ പങ്കാളികൾ ലഭിക്കാനും കുടുംബം കുടുംബജീവിതം ദൈവത്തിന് കൃപയാണെന്ന് മനസ്സിലാക്കി ജീവിക്കത്തക്കവണ്ണം അവരുടെ കുടുംബജീവിതത്തിന് ഭദ്രതയ്ക്ക് ആവശ്യമായ കൃപകളെ ചൊരിഞ്ഞു കൊടുക്കണമേ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യം മൂലം ക്ലേശിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സഭയുടെ ലാഭ്യത സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. പ്രതിജി കൂട്ടായ്മ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്നവരെയും നേതൃത്വം കൊടുക്കുന്നവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭംഗിയായിട്ട് നയിക്കപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് ഇതിന് മുമ്പിൽ പ്രവർത്തിക്കുവാനും അങ്ങയെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും ഈ ഭദ്രാസനത്തെയും എല്ലാ വൈദികരെയും തിരുമേനിമാരെയും എല്ലാ വിശ്വാസികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇറാഖിലുണ്ടാകുന്ന സംഭവങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു. എല്ലാ രോഗികളെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ അഭിഷിക്തനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തിയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ തന്നെ നിരപിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സ്തുതിച്ചു വളർത്തുവാനായിട്ട് തന്നെ. ആമേൻ.